This program was first broadcast on Canterbury's access media station, Plains FM, and was made with the assistance of New Zealand On Air.
It's time now to connect with the Malayali community with Namaste Kerala on Plains FM.
Christchurch Kerala Association proudly presents Namaste Kerala, the first Malayalam radio program in South Island on Plains FM.
The show will cover various topics and current affairs for the Malayali and wider Indian community in Christchurch, and will also include local news, job opportunities, and news affairs in India.
There will be a mix of popular Indian music from all parts of India, and we will also have discussions and interviews with the local Indian community members and professionals.
Please join us at 8 p.m. every third Wednesday on Plains FM, and we're also available on podcast on plainsfm.org.nz.
This show is proudly sponsored by Vibin Varghese Easy Street Mortgages, GB Thomas, Ray White Metro, and Fernlow.
Appo good evening, welcome. Da nammade Namaste Kerala's Christmas 2023 show lote ellarku oru big welcome. എന്നത്തെ പോലെ തന്നെ ഈ വർഷവും ഞങ്ങളുടെ ഫുൾ ടീം ഇവിടെയുണ്ട്, സ്റ്റുഡിയോയിലുണ്ട്. നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റും ന്യൂസും ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ആർ ജി ശ്രുതി, എന്താണ് കുറച്ചൊക്കെ ടോപ്പിക്സ്?
അപ്പോൾ നമുക്ക് ഇന്ന് വൈഡ് ടോപ്പിക്സ് ആണുള്ളത്, കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പം വൺ ഓഫ് ദി ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സി കെയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു ഈ കഴിഞ്ഞ 16th. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തു, നല്ല ഫൺ ഇവന്റ് ആയിരുന്നു, കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും.
ആ യെസ്, ആ ഞാനാണ് പറയണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായിട്ടോ. എനിവേ, യാ ഫൺ. നമ്മുടെ നമസ്തെ കേരള, നമ്മളവിടെ ഒരു ഗെയിം, ഒരു ബൂത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ വളരെ നല്ലതായിരുന്നു. ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ട് അവിടെ കലാപരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് അവരെല്ലാവരും വന്നിട്ട് ഈ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ത്രോ ചെയ്തിട്ട് അതൊരു ബാസ്ക്കറ്റിൽ വീഴുകയാണെങ്കിൽ അവർക്ക് ഇൻസ്റ്റന്റ് പ്രൈസ് കിട്ടും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു മെഗാ ഒരു ഡ്രോ ഉണ്ടായിരുന്നു, അതിലേക്കുള്ള ഒരു എൻട്രി കിട്ടും എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് വളരെ ഫണ്ണായിട്ട് പോയി, എല്ലാ കിഡ്സും എൻജോയ് ചെയ്തു, വളരെ കോമ്പറ്റീറ്റീവ് ആയിരുന്നു, പാരൻസും കുറേ പേര് പങ്കെടുത്തു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന സെഗ്മെന്റിൽ പറയാവുന്നതാണ്.
പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടൊരു ഐറ്റമാണ്, നമ്മുടെ കൂടെ ഇന്നൊരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരു എക്സൈറ്റിംഗ് യാത്രയുടെ ഒരു ട്രിപ്പിൻ്റെ കഥ പറയാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. നമ്മൾ അടുത്ത സെഗ്മെന്റുകളിൽ വരുന്നതായിരിക്കും ഒരു ന്യൂസിലൻഡ് യാത്രയുടെ കഥ. ഓക്കെ,
അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്കൂൾ ഹോളിഡേസ് ആണുള്ളത്, അപ്പം നമ്മുടെ അടുത്ത് നടക്കുന്ന ഇവൻറ്റ്സിനെ കുറിച്ചും ഒക്കെ ഉടനെ നമുക്ക് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.
ഇത് കുര്യച്ചനാണ്, ആർ ജെ അല്ല, എന്നാലും ആർ ജെ തന്നെയാണ് ആക്കിയൊക്കെ വന്നത്തേക്ക്. അപ്പം എനിക്ക് ഇന്ന് പറയാനുള്ളത് മെയിനായിട്ടും എനിക്കറിയുന്ന കുറച്ച് മേഖലകളുണ്ട് സ്പോർട്സിനെ കുറിച്ച് പറയാതിരിക്കുന്നത്. ഇവിടെ അടുത്ത് കുറച്ച് ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ കളിക്കാത്തതുകൊണ്ടാണ് വേൾഡ് കപ്പ് ഇട്ടാതെന്ന്. അതെനിക്കറിയില്ല, അത് അങ്ങനെയാണോ, അത് വേണമെങ്കിൽ തീരുമാനം ഇപ്പോൾ ടീമിലെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെന്താണ് നമ്മുടെ, പിന്നെ വരുന്ന ഈ വരാൻ പോകുന്ന കുറേ സ്പോർട്സും കുറേ ആർട്സും എന്തായാലും സമ്മറാണല്ലോ, കുറേ കാര്യങ്ങളുണ്ട് ഔട്ട്ഡോറിന് വേണ്ടി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട്.
അതെ, കുര്യച്ചൻ നമ്മുടെ ആർ ജി, അല്ലെങ്കിൽ ഇന്നത്തേക്ക് എന്തായാലും ഞങ്ങളുടെ ആർ ജി ആണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ എക്സൈറ്റിംഗ് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ.
ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ
അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദലൻ തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ വേദലൻ തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻ തിരുമേനി, വിടരും വാണി വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ, താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ തലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനെ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ കാഴ്ചകൾ വെച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ, രാപാത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളി മേഘങ്ങൾ ഒഴുകും രാവിൽ, താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ തലപാടി ഗ്ലോറിയ.
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ദിസ് ഷോ ഇസ് പ്രൗഡ്ലി സ്പോൺസർഡ് ബൈ വിബിൻ വർഗീസ് ഫ്രം ഈസി സ്ട്രീറ്റ് മോർഗേജസ്, യുവർ മോർഗേജ് മെയ്ഡ് ഈസി.
ദിസ് പ്രോഗ്രാം ഇസ് സ്പോൺസർഡ് ബൈ ഫേൺലോ. ദ ടീം ഹാവ് യു കവേർഡ് വിത്ത് ഓണസ്റ്റി, ഇന്റഗ്രിറ്റി ആൻഡ് എക്സ്പീരിയൻസ്.
ഇഫ് യു ആർ ലുക്കിംഗ് ടു സെൽ ഓർ ബൈ പ്രോപ്പർട്ടി, കോൺടാക്ട് ജിബി തോമസ് റേവൈറ്റ് മെട്രോ. ഈ കേട്ട പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ക്രിസ്മസ് പാട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ള, നമ്മൾ പറഞ്ഞു കുറേ ആക്ടിവിറ്റികളെ കുറിച്ച് നമ്മൾ പറയുമെന്ന്. ഒന്നായിരുന്നു സി കെയുടെ പരിപാടി. ഇപ്പോൾ സി കെയുടെ പരിപാടി എന്ന് പറയുന്നത് ക്രിസ്മസ് പരിപാടി അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. എം സികളൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം അവർ പുതിയതായിട്ട് വന്ന കുട്ടികളാണ് എം സികൾ. അപ്പം അവർ പക്ഷേ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നിയില്ല കേട്ടോ. അവർ അത്രയും നല്ലപോലെ ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്തു. എല്ലാവരും ടിൽ ദ എൻഡ് ആ എനർജി അവർ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ നമുക്ക് കുറേ പെർഫോമൻസ് ഉണ്ടായിരുന്നു, കുട്ടികളുടെയും അഡൽസിൻ്റെയും. പിന്നെ മംസ് ആൻഡ് ഡോട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെറൈറ്റി ഓഫ് പരിപാടികൾ, സോങ്സ്, കരോൾ. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ക്രിസ്മസ് പാപ്പയാണ്. ഭയങ്കര ഫസ്റ്റ് തൊട്ടേ ലാസ്റ്റ് വരെ പാപ്പയുടെ എനർജി പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ.
എനിക്ക് തോന്നുന്നത് ക്രൈസ്റ്റ് കേരള അസോസിയേഷൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള പാപ്പയായിരുന്നു.
പാപ്പ സാധാരണ
ഇടയ്ക്ക് വന്നിട്ട് ഒരു എന്നാ കിഡ്സിനൊക്കെ നട്ടിട്ട് പോയിട്ട് ഈ ഡ്രസ്സ് മാറും. ഇതങ്ങനെയല്ലായിരുന്നു. പാപ്പ സ്റ്റാർട്ടിങ് തൊട്ട് ക്ലീനിങ് സെഷന്റെ അവിടം വരെ പാപ്പ പാപ്പായിട്ട് തന്നെ തന്നു.
പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിവിടെ ചൂടാണ്. ആ ഒരു കോസ്റ്റ്യൂം ഇട്ട് ആ ചൂടത്ത് നിൽക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല.
പാപ്പയുടെ ഐഡന്റിറ്റിയും കൂടെ അങ്ങ് റിവീൽ ചെയ്തല്ലോ.
അതെ,
ചൂടായിട്ട് നിന്ന മനുഷ്യനെ,
മനുഷ്യൻ നമ്മുടെ സീക്രട്ട് കമ്മിറ്റിയിലുള്ള ഒരാളാണ് ഭവിലാഷ്.
അതെ, തീർച്ചയായിട്ടും വളരെ ഡിഫിക്കൽട്ടാണ് അത്രയും നേരം അങ്ങനെ നിൽക്കുക എന്നുള്ളത്. പിന്നെ അത് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോലും ആൾക്കാരോട് വന്നിട്ട് സംസാരിക്കാനും, അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഷ വളരെ,
ഞാൻ നോക്കുമ്പോൾ പിള്ളേരൊക്കെ പുള്ളിയുടെ കൂടെ ആയിരുന്നു, ഫുൾ ടൈം
നിനക്ക് കിട്ടായിട്ടില്ലടാ അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞാൽ വളരെ എന്റർടൈനിങ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ഗുഡ് ടു വാച്ച്.
ശരിക്കും പറഞ്ഞപ്പോ അപ്പൊ ചെറിയൊരു മാവിര സെറ്റപ്പ് ആയിരുന്നു, ഉണ്ണികളായി ഒരു അങ്ങനെ പറഞ്ഞ കേൾക്കണായിരുന്നു.
തൃശ്ശൂർ ഭാഷ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ. പക്ഷെ പാപ്പനെ കുറിച്ച് ലൈക്ക് ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല, വേർഡ്സ് ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം, അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പിന്നെ ഡെലീഷ്യസ് ഫുഡായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ഒക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു, ഒരു ആഘോഷം തന്നെയായിരുന്നു തുടക്കം തൊട്ടേ അവസാനം വരെ അല്ലേ.
അതെ, പിന്നെ എനിക്കൊന്ന് മെയിനായിട്ട് പറയാനുള്ള സ്റ്റാളുകളായിരുന്നു, കാരണം സാധാരണ നമ്മൾ ക്രിസ്മസിന് കുറെ പ്രോഗ്രാംസ്, ഫുഡ്, എല്ലാവരും ഇരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഇരിക്കുന്നു, പ്രോഗ്രാംസ് കാണുന്നു, പോകുന്നു. ഇപ്രാവശ്യം എനിക്കൊന്ന് നമ്മൾ നമസ്തേക്കാരുടെ സ്റ്റോൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്റ്റോളുകൾ വേറെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ആക്ടിവിറ്റീസും, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ എൻട്രി, അപ്പോൾ ആൾക്കാർ പോകുന്നു, അത് എഴുതിയിടുന്നു, അടുത്ത സ്റ്റോളിലേക്ക് മൂവ് ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ
വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് പ്രൈസ്, എല്ലാത്തിനും പ്രൈസ്, പ്രൈസോട് പ്രൈസ് ആയിരുന്നു. ചുമ്മാ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രൈസ് ഉറപ്പാണ്.
പങ്കെടുത്താൽ അപ്പൊ
കിട്ടും ആ സെറ്റപ്പ് ആയിരുന്നു.
അതെ, അത് നല്ലതാണ് ആക്ച്വലി, ആൾക്കാർക്ക് ഒരു എൻകറേജ്മെന്റ് ആണ്. പിന്നെ ഈ കേക്കിന്റെ കോമ്പറ്റീഷൻ വാസ് ഓൾസോ ഗുഡ്. അത് രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഒന്ന് നമുക്ക് പല ടൈപ്പ് കേക്ക് കഴിക്കാം, നമ്മൾക്ക് കേക്ക് വെടിയും കാശ് കൊടുക്കണ്ട, നല്ല കേക്ക് എല്ലാം കഴിച്ചതിന് ശേഷം ഇതൊരു സമ്മാനമായിട്ട് കൊടുത്താൽ മതി. സോ അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. യാ,
അതെനിക്കത് എൻകറേജിങ് ആണ്. ഇപ്പോൾ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരെ എൻകറേജ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, ഈ സെയിം പൈസക്ക് കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം, അപ്പോൾ അത് വേറൊരാളുണ്ടാക്കി, അല്ലെങ്കിൽ
ഒറ്റ കേക്ക് കിട്ടുള്ളൂ.
യെസ്, ഇത് ഡിഫറെൻറ്റ് വെറൈറ്റി, ഡിഫറെൻറ്റ് ഐഡിയാസ് ഉള്ള
ഒരു വേദി കിട്ടാണല്ലോ അവർക്ക്, അവരുടെ സ്കില് കാണിക്കാനും.
അതുപോലെ തന്നെ
നമ്മുടെ കേക്ക്
ഒരാർജെ മാത്രമല്ല, വേറെ ആർജയുടെ ഹെൽപ്പോടുകൂടി
മൊത്തം സപ്പോർട്ട് എന്റെ ആയിരുന്നു.
ആളുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ആളതിനകത്ത് ഇടപെട്ടില്ല.
എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം.
പക്ഷെ എല്ലാ കേക്കുകളും നല്ലായിരുന്നു കേട്ടോ, അടിപൊളി കേക്കുകളായിരുന്നു. അപ്പൊ ആ ഒരു എഫേർട്ടിന് വേണ്ടി നമ്മള് ഒരു ഒരു ബിഗ് താങ്ക് യു ഫോർ എന്നാ പറയുന്നത് കോമ്പീറ്റിംഗ് എന്ന് പറയാം. പിന്നെ എന്തായിരുന്നു, എല്ലാം കൊണ്ടും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, മിസ് ചെയ്തിട്ടുണ്ടോ നമ്മള്?
നമസ്തേ കേരളയുടെ നമ്മുടെ ബൂത്തിനെ പറ്റി വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇങ്ങനെ വളഞ്ഞു നിന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് പുറത്തുണ്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല, കിഡ്സ് എല്ലാം ശരിക്കും അത് എൻജോയ് ചെയ്തു. നമ്മള് ഒരു വട്ടം പങ്കെടുത്ത ആൾക്കാരെ നമ്മുടെ കയ്യിലെല്ലാം സ്റ്റാമ്പ് ചെയ്യായിരുന്നേ. അപ്പോൾ എന്തിന്റെ ഒരാൾക്ക് ഒരു പ്രാവശ്യമാണ് അതിന് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അപ്പോൾ ഒരുപാട് കിഡ്സ് പിന്നെയും പിന്നെയും തിരിച്ചു വന്നിട്ട് പറഞ്ഞു നമ്മുടെ അടുത്തോ ഞങ്ങൾക്ക് ഇനിയും ചെയ്യണം. അപ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിരുന്നു, എനിക്ക് എന്ത് കിട്ടി, നിനക്ക് എന്ത് കിട്ടി എന്നുള്ള ഒരു അത് നല്ല ഫണ്ണായിരുന്നു. പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പ്രൈസസ് കുറേ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഞ്ചിലിങ്ങനെ ഒരു ബോൾ റോൾ ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തറ്റത്ത് കുറച്ച് ഗ്ലാസ്സുകൾ ഇരിക്കുന്നുണ്ട്, അതിൽ ഈ ബോൾ വീഴണം എന്നുള്ളതാണ്. അപ്പോൾ ഏത് ഗ്ലാസ്സിൽ വീഴണോ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രൈസ് കിട്ടും.
ഇൻസ്റ്റൻറ്റ് പ്രൈസ് ആകാം, ഡ്രോയിലേക്ക് പോകാം.
അതെ അതെ, ഒരു മേജർ പ്രൈസിനുള്ള ഡ്രോയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് പ്രൈസ് ആകാം. അപ്പോൾ ഒരു പയ്യനെ അങ്ങനെ ഇതിലൊന്നിലും വീഴ്ത്താൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ അപ്പോൾ ഇങ്ങനെ വീഴ്ത്താൻ
പറ്റില്ല, പ്രൈസ് ഉണ്ട്.
ആ, എല്ലാവർക്കും പ്രൈസ് ഉണ്ട്. നമ്മൾ ഇന്നലെ മൊത്തത്തിൽ പ്രൈസ് മോഡലായിരുന്നു.
അപ്പോൾ
പങ്കെടുത്താലും പാട്ടുപാടിയ പ്രൈസ്, ബോൾ എറിഞ്ഞാൽ പ്രൈസ്, മൊത്തം പ്രൈസ്, സീറ്റിന്റെ അടിയിൽ പ്രൈസ്,
ഫോട്ടോ എടുത്ത പ്രൈസ്,
പാർട്ടിസിപ്പേഷനും പ്രൈസ് ഉണ്ടായിരുന്നു. അതെ, അപ്പോഴാണ് കൊച്ചു വന്നിട്ട് കൊച്ചിനൊന്നും അറിയാൻ പറ്റിയില്ല.
അതെ, കൊച്ചിന് അറിയാൻ പറ്റിയില്ല. അപ്പോൾ കൊച്ചു വന്നിട്ട് അപ്പം മിഠായിയാണ് അതിൻ്റെ സമ്മാനം. അപ്പം അത് കൊടുത്തപ്പോൾ എനിക്ക് ഇത് വേണ്ട, എനിക്ക് മറ്റേ മിഠായി മതി എന്നുള്ളത്. അപ്പോൾ ഈ കിഡ്സ് ആയിട്ടുള്ള ഡീലിങ് വളരെ രസമായിരുന്നു. ഒരു കാര്യം പഠിച്ചത്, കിഡ്സിൻ്റെ മുന്നിൽ കുറേ മിഠായി ഇങ്ങനെ പരത്തി വയ്ക്കുന്നത് അത്ര നല്ലൊരു ഐഡിയ അല്ല.
ടെംപ്റ്റിംഗ് ആണല്ലോ, ടെംപ്റ്റിംഗ്.
അതെ അതെ,
എനിക്കൊരു 3 വയസ്സ് തൊട്ട് ഒരു 60-65 വയസ്സ് വരെ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്.
നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പാരൻസും അവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു തോന്നുന്നു. ആദ്യത്തെ ബോൾ എറിഞ്ഞവരെ എല്ലാവരും വളരെ ഇതൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ആദ്യത്തെ ബോൾ പുറത്തേക്ക് ചാടുമ്പോഴാണ് ഇനി 3 എണ്ണമുള്ളൂ, ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇത് കുഴിയിൽ വീണില്ലെങ്കിൽ പ്രശ്നമാണ്.
ഒരു പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ഭയങ്കര കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ വന്നു.
പിന്നെ നമ്മൾ കുറെ കോച്ചുമാരെ കണ്ടു അതിന്റെ ഇടയിൽ, അങ്ങനെ റീങ്ങിലെറിയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ രസമായിരുന്നു മൊത്തത്തിൽ.
എനിക്കൊന്ന് ഏറ്റവും വലിയൊരു കോച്ച് ഒരു അപ്പൻ മകനോട് എടാ ഇത് ഇങ്ങനെയല്ല അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നിട്ട് കൊച്ചെറിഞ്ഞ 5 എണ്ണം 4 എണ്ണം അപ്പം എറിഞ്ഞ 1 എണ്ണം പോലും ആ ടേബിളിന്റെ അങ്ങേറ്റം വരെ എത്തിയില്ല.
ആരെ കുറിച്ച്
പറയണെന്ന്, ഉസൈൻ ബോൾട്ട് ഉസൈൻ ബോൾട്ട് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് മാൻ, അങ്ങേർക്ക് ഒരു കോച്ച് ഉണ്ട്.
നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ.
ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണി പിറന്നല്ലോ.
This show is proudly sponsored by Vipin Varghese Easy Street Mortgages, GB Thomas Raywhite Metro and Fernlow. Appa welcome back. Ippa ketta paattu ellarkkum ishtamayennu vicharikkunnu. Ippa nammude kuttikal ellam school holidays start cheyidirikkayanu. Appa nammude അവർക്കൊക്കെ പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റിയ കുറേ ഇവൻറ്റ്സ് നമ്മുടെ ക്രൈസ്റ്റർ ചേരിയിൽ നടക്കുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ ഫേമസ് ഒന്നാണ് ഷാൻസ് റോഡിൽ നടക്കുന്ന ക്രിസ്മസ് ലൈറ്റ്സ്. അതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഭയങ്കര ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കുന്നൊരു ഇവൻ്റ് ആണ്. അപ്പം കറക്റ്റ് അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 650 ഷാൻസ് റോഡാണ് ലൊക്കേഷൻ. അത് 2nd December തൊട്ട് 30th December വരെയാണ് അവരുടെ ആ ഇവൻ്റ് നടക്കുന്നത്. ഫ്രം 8:30 to 11:30 ആണ് ടൈമിംഗ്. അഡൾട്ടിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് $15, ചൈൽഡിന് $5 ആണ്. അപ്പം മാക്സിമം എല്ലാവരും കുട്ടികളും ഒക്കെ ആയി പോയി കണ്ട് എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വിഗ്രം ഏരിയയിൽ നടക്കുന്ന മറ്റൊരു ഇവൻ്റാണ് ക്രിസ്മസ് ഗ്രോട്ടോ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 7 Musgrove ക്ലോസ് വിഗ്രം ആണ്. അപ്പോൾ അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 9:30 to 9:30 PM വരെയാണ്.
പിന്നെ 24th December അവർ 9:30 AM to 11 PM ഒരു വൈകുന്നേരം വരെയുണ്ട്.
അത് അത് സംഭവം ലൈറ്റ്സ് തന്നെയാണോ എന്താണ് അവിടെ?
അത് ലൈറ്റ്സ് തന്നെയാണ്. അപ്പോൾ അത് അവിടെ ആക്ച്വലി അവരൊരു മാർക്കി കെട്ടിയിട്ടുണ്ട്, ഒരു വലിയൊരു മാർക്കി പോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ലൈറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു പിന്നെ അവരുടെ പുറത്ത് തന്നെ ഫ്രീ പാർക്കിംഗ് ആണ്, പിന്നെ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. ആ ഒരു കുഞ്ഞ് വലിയ സ്പേസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്.
അതോടെ നമ്മുടെ സൂ ബാഡ്മിന്റൺ സെന്റർ ഉണ്ട് വിഗ്രഹത്തിൽ, എല്ലാവർക്കും അറിയായിരിക്കണം. അതിന്റെ തൊട്ട് പുറകിൽ കുറച്ച് വേക്കൻ്റ് ആയിട്ട് ഒരു മാക്യു ഒക്കെ ഇട്ടിട്ട് അവർ അതിനകത്തുള്ളിലാണ് കുറെ സാധനങ്ങൾ വെച്ചത്. അതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ്.
എൻട്രി ഫീ ഉണ്ട്. അപ്പം 0 to 4 year old കിഡ്സിന് ഫ്രീ ആണ്. പിന്നെ 5 to 12 year ഓൾസിന് $4, 13+ $6.
സോ അത് അവർ ലൈക്ക് ഒരു വീടല്ല, സോ സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ്. സോ ഒരു ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ എനിക്ക് അവിടെ ഫുഡ് വെൻഡേഴ്സും കുറച്ചുണ്ട്. അപ്പൊ
പിന്നെ ഈ ക്രിസ്മസിന്റെ ഇടയ്ക്ക് ആ വിഗ്രഹം ആ ഏരിയസിൽ ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, ചില വീടുകളിൽ ഭയങ്കരമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്, ഫേസ്ബുക്കിലാണ്. ഏഡൻ ഫീൽഡും ഹോൺബീലും ഉണ്ട് അവിടെ.
ഹോൺബീഡി ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്കിൽ, ഹോൺബി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അവരെനിക്കൊന്ന് കുറച്ച് വീടുകൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്.
നമ്മളത് കാണാൻ നമ്മൾ ഷെയർ ചെയ്യണം നമ്മുടെ ഫേസ്ബുക്കിൽ.
അവരുടെ
ഡീറ്റെയിൽസും കാര്യങ്ങളും.
അപ്പൊ എനിക്കൊന്ന് ഈ രണ്ടു വർഷമായിട്ട് കുറെ ആൾക്കാർ ഒരുവിധം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, കുറെ ലൈറ്റ്സ് ലൈറ്റപ്പ് ചെയ്യുന്ന ഹൗസസും. എനിക്കൊന്ന് കുറെ എഫർട്ട് എടുക്കുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ. എനിക്കൊന്ന് വിഗ്രഹം ഏരിയയിലും ഏഡൻ ഫീൽഡ് ഹോൺബിയിലൊക്കെ ഞാനിങ്ങനെ കുറെ കണ്ടു കുറെ വീടുകൾ.
വേറൊരു സംഭവം എനിക്ക് ഓർമ്മയുള്ള ഈ ക്രിസ്മസ് ടൈമിൽ നമ്മുടെ എയർപോർട്ട് റോഡിന്റെ അടുത്ത് സർക്കസ് വരാറുണ്ടായിരുന്നു, അത് ഈ പ്രാവശ്യം ഉണ്ടോ? പണ്ടറിയോ? ഞാൻ കണ്ടില്ല, അത് വേക്കന്റ് ആയിട്ട്
കിടക്കണുണ്ട്. ജനുവരി, മിഡ് ജനുവരി, പിന്നെ എനിക്ക് ജനുവരിയിൽ ബസ്കസ് വരാറുണ്ടല്ലോ.
അപ്പൊ
അതും എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. ജനുവരി അവസാനം തൊട്ട്
മാർച്ച്
അതും നല്ലൊരു പരിപാടിയാണ്. ലോകത്തിലുള്ള പല പല ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന സ്ട്രീറ്റ് മ്യൂസിഷ്യൻസ്, സ്ട്രീറ്റ് പെർഫോമൻസ്, പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്, അങ്ങനെയുള്ളത് വരാറുണ്ട്. അതെനിക്ക് തോന്നുന്നു ജനുവരി എൻഡിലായിരിക്കാൻ ആണ് ചാൻസ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്. അതിൻ്റെ ഒപ്പം പോലെ നമ്മൾ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഞങ്ങളുടെ, ഞങ്ങൾക്ക് വെരി പ്രൗഡായിട്ട് തോന്നുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് കാനഡയിൽ നിന്നൊരു വെരി സ്പെഷ്യൽ ആർട്ടിസ്റ്റ് ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ, കാരണം ആളുടെ പേര് ടീനു ടാലൻസ് ആണ്. ആള് ഐഡിയ സ്റ്റാർ സിംഗർ 2007 റണ്ണർ അപ്പ് വിന്നർ ആയിരുന്നു. സോ ഷീസ് എ പ്ലേബാക്ക് സിംഗർ ആൻഡ് എൻ ആങ്കർ. അപ്പം ആളും ആളുടെ ഹസ്ബൻഡും മാത്രമല്ല ഇൻ്റർനാഷണൽ ക്രൂ, പല ആർട്ടിസ്റ്റും കാനഡയിൽ നിന്നും യു എസ് എയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ കമ്പൈൻ ചെയ്ത് അവരൊരു ക്രിസ്മസ് സോങ് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേര് ഇറ്റ് ഈസ് ക്രിസ്മസ് എന്നാണ്. അപ്പം ഇറ്റ്സ് വെരി സ്പെഷ്യൽ, കാരണം ഇത്രയും ടാലൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം മലയാളികളുടെ ഇടയിലുണ്ട്, അതിപ്പോൾ കാനഡയിലായാലും നമ്മൾ ന്യൂസിലൻഡിലുള്ളവരെയാണ് കേൾപ്പിക്കുന്നത്, ലോകത്തെ പല സ്ഥലത്തു നിന്നാണ് നമുക്ക് ലിസണേഴ്സ് ഉള്ളത്.
അതെ, അതൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ നമുക്ക്. നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നമ്മളെ റീച്ച് ഔട്ട് ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരാറുണ്ട് നമ്മുടെ ഷോ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമുക്ക് അല്ലേ?
ഡെഫിനറ്റ്ലി. അപ്പോൾ ടീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആള് റണ്ണർ അപ്പായിരുന്നു സ്റ്റാർ സിംഗർ 2007. പ്ലസ് ആള് ആക്ച്വലി ഒരു ഡോക്ടറാണ്. ആള് മാസ്റ്റേഴ്സ് ഇൻ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ആ അത് ഞാൻ പറഞ്ഞു കേട്ടോ, ആ സൈക്കാട്രിക് എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് എപ്പോഴും തെറ്റുന്നൊരു വാക്കാണ്. അതെനിക്ക് പറയാൻ
പറ്റി,
അത് പറ്റി, ഇനി എന്നെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കരുത്, അത് തെറ്റും. അപ്പം ഈ ആള് മാത്രമല്ല സിഇഒ ഓഫ് ബ്രൈറ്റ് വേ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറപ്പി. ഇതാ കണ്ട, ഇതാണ് സൈക്കോതെറപ്പി സർവീസാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു യു ടിനു, ഇറ്റ്സ് എക്സ്ട്രീംലി പ്രൗഡ് മൊമെന്റ് ഫോർ ഓൾ മലയാളീസ് അറൌണ്ട് ദ വേൾഡ്. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഞങ്ങൾ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നതായിരിക്കും നമ്മുടെ നമസ്തേ കേരള പ്ലാറ്റ്ഫോം ത്രൂ,
അവൈലബിൾ ഇൻ യൂട്യൂബ് ആൻഡ് സ്പോട്ടിഫൈ. ഇറ്റ്സ് ക്രിസ്മസ് എന്നുള്ളതാണ് ആൽബം.
നമുക്ക് ആ ലിങ്ക് ഷെയർ ചെയ്യാലോ?
ഡെഫിനറ്റ്ലി, നമ്മുടെ നമസ്തേ കേരള പേജിൽ ആ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ലിസൺ ടു ഇറ്റ് ഈസ് ക്രിസ്മസ്.
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു ദി ഷോ. എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആളെ ഒന്ന് പരിചയപ്പെടുത്താനും ആളുടെ ചില ലൈഫ് എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഗ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. ആളുടെ പേര് അജിൻ എന്നാണ്. അജിൻ ന്യൂസിലൻഡിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് സമയമാണ് ആയിട്ടുള്ളൂ. ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അജിനെ പറ്റി പറയാനുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആളാണ്. ഞാൻ അധികം അങ്ങനെ യൂട്യൂബ് ചാനൽ വരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അജിൻ ഇവിടെ യൂട്യൂബ് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ്. പൊട്ടൻഷ്യലി ഒരു ജോബ് ഇൻ്റർവ്യൂ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അജിന് ആർ ജെ വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്, എന്നാലും ഞങ്ങൾ നിർബന്ധിച്ചു കൂടെ കൊണ്ടിരിക്കുകയാണ്. ജോബ് ഇൻ്റർവ്യൂ ഞങ്ങൾക്കാണ് കൂടുതലും. അപ്പോൾ അജിൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വേറൊരു യൂട്യൂബർമാർ തമ്മിലുള്ള കണക്ഷൻ ഭയങ്കരമാണല്ലോ. അപ്പോൾ അങ്ങനെ വേറൊരു യൂട്യൂബറിൻ്റെ കൂടെ ന്യൂസിലൻഡ് മൊത്തം മോസ്റ്റ് ഓഫ് ദി ന്യൂസിലൻഡ് ഒരു റോഡ് ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. അജിനെപ്പറ്റി കുറച്ചും കൂടി ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് അജിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊന്ന് അറിയിക്കണം. അതൊക്കെയാണ് ഈ സെഗ്മെൻറ്റിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അജിൻ, വെൽക്കം.
താങ്ക് യു.
അപ്പോൾ നമുക്ക് തുടങ്ങാം. എപ്പോഴാണ് ന്യൂസിലൻഡിലേക്ക് വന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റഡി എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ക്യുക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ?
ഞാൻ ന്യൂസിലൻഡിലേക്ക് ഫെബ്രുവരിയിലാണ് വന്നത്. അപ്പോൾ ഞാനിവിടെ മാസ്റ്റേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കാൻട്രബറിയിലാണ് പഠിച്ചത്. ഒരു വൺ ഇയറിൻ്റെ കോഴ്സായിരുന്നു, പക്ഷേ കാൻട്രബറിക്കാരെ അത് ഷോർട്ടാക്കി അത് 8 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ പാസ്സായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ചെറിയ ബ്രീഫ്.
യെസ്, യൂട്യൂബ് ചാനലിനെ പറ്റി പറയൂ. അജിൻ്റെ യൂട്യൂബ് ചാനൽ,
യൂട്യൂബ് ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. കുറച്ച് വർഷമായി, അങ്ങനെ അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല. എന്നാലും എൻ്റെ ഞാൻ പോകുന്ന സ്ഥലങ്ങളും കുറച്ച് ഇൻഫർമേഷൻസും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ചാനലാണ്. അപ്പം അത് കുറച്ചും കൂടി ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഈ ഒരു ലൈഫിൽ ട്രാവൽ ചെയ്യുന്ന വഴികളിലൂടെയുള്ള ഒരു ചെറിയൊരു ലൈഫ് ജേണിയാണ് എൻ്റെ ഒരു യൂട്യൂബ് ചാനലുള്ളത്. അപ്പോൾ ഈ അടുത്ത് ഞാനൊരു ചെറിയൊരു യാത്ര പോയിരുന്നു. അത് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു റോഡ് ട്രിപ്പ് നടത്തണം എന്നുള്ളത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നത് ന്യൂസിലൻഡിൽ വന്നതിന് ശേഷമാണ്. കുറച്ച് ഫ്രീ ആയിരുന്നത് കൊണ്ട് പോകാൻ പറ്റി. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 5,000+ kilometers ഒരു 10 days ട്രാവൽ ചെയ്തു. അപ്പം ക്രൈസ്റ്റ്ചർച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ക്രൈസ്റ്റ്ചർച്ചിൽ തന്നെ തിരിച്ചു വന്നു. അതായിരുന്നു ഒരു നമ്മുടെ ഒരു ജേണിയുടെ പ്ലാനിങ് അതായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ട്രാവൽ ചെയ്തത്, എൻ്റെ കൂടെ ഒരു നാട്ടിൽ നിന്ന് ഒരു യൂട്യൂബർ അവിടുന്ന് ട്രാവൽ ചെയ്ത് ന്യൂസിലൻഡ് റോഡ് ട്രിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ക്രൈസ്റ്റ്ചർച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നേരെ പിക്ടണിൽ പോയി. പിക്ടണിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തു, ഫെറി എടുത്ത് വെല്ലിംഗ്ടൺ പോയി. വെല്ലിംഗ്ടണിൽ നിന്ന് നേരെ ഓക്ലൻഡിലേക്ക് അന്ന് തന്നെ ട്രാവൽ ചെയ്ത് ഓക്ലൻഡെത്തി. അവിടെ അന്ന് സ്റ്റേ ചെയ്തു, ഈ യൂട്യൂബറിനെ കണ്ടു. യൂട്യൂബറിൻ്റെ പേര് പറഞ്ഞില്ല, പേര് ഷെറിൻസ് വ്ളോഗ് എന്നാണ്. അപ്പോൾ അത്യാവശ്യം നാട്ടിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റി. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഓക്ലൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്ലൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കുറേ മോസ്റ്റ് ഓഫ് ദ ടൗൺസ് നമ്മൾ കവർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നോർത്ത് ഐലൻഡ് മൊത്തം ഒന്ന് കവർ ചെയ്തു. അപ്പം സ്റ്റാർട്ടിങ് ഫ്രം ഓക്ലൻഡ്. ഓക്ലൻഡിൽ നിന്ന് നമ്മൾ കേപ്പ് റങ്ങയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോയി, പക്ഷേ നമുക്ക് അറ്റം വരെ അങ്ങ് പോകാൻ പറ്റിയില്ല. കുറച്ച് എന്താണ് കുറച്ച് ദൂരം കൂടുതലായിരുന്നു, കാരണം കേപ്പ് റങ്ങ മാത്രമായിട്ട് കവർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കേപ്പ് റങ്ങ ആ ഒരു ടിപ്പ് നമ്മൾ മൊത്തത്തിൽ ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഓക്ലൻഡിലേക്ക് തിരിച്ചു വന്ന് അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റോഡ് ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റോഡ് ട്രിപ്പ് നമ്മൾ അവിടുന്ന് നേരെ കൊറോമാണ്ടലിൽ പോയി. കൊറോമാണ്ടലിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ഒരു അത് അടിപൊളി ഒരു റൂട്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് നമ്മുടെ അതായത് ഒരു സീഷോറിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു റോഡ്, അത് സത്യം പറഞ്ഞാൽ വിവരിക്കാൻ പറ്റത്തില്ല. അത് സാധാരണ ക്യാമറയിൽ പോലും നമുക്ക് ആ ഒരു നമ്മൾ അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറേയൊക്കെ നമ്മുടെ ഡ്രോൺ ഷോട്ട്സിലൊക്കെ നമുക്ക് കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഷെറിൻ്റെ വ്ളോഗിൽ അത് നന്നായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊറമാണ്ടിൽ പോയി. കൊറമാണ്ടിൽ പോയി അത്യാവശ്യം കുറേ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ ടോറങ്ക വന്നു. ടോറങ്കയിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹാമിൽട്ടണിൽ വന്ന് ഞങ്ങളൊന്ന് സ്റ്റേ ചെയ്ത് ഹാമിൽട്ടണിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. അന്ന് വൈകുന്നേരം ഞങ്ങൾ റെഗ്ലാൻ എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട് ഹാമിൽട്ടണിൽ. അപ്പോൾ റെഗ്ലാൻ ബീച്ചിൽ പോയിട്ട് അവിടുത്തെ സൺസെറ്റ് കണ്ടു. അത് അടിപൊളിയായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരു അത്രയും വൈറ്റ് സ്ക്രീനായിട്ട് സൺസെറ്റ് കണ്ടത് അവിടെയാണ്. പിന്നെ അതുമാത്രമല്ല, റെഗ്ലാൻ ബീച്ചിൽ നമ്മൾ കുറേ ബ്ലാക്ക് സാൻഡ്സ് കണ്ടു. അത് ടാസ്മാൻസീൻ്റെ ഭാഗത്തുള്ള, അതായത് ടാസ്മാൻസീൻ്റെ ഭാഗത്തുള്ള കുറച്ച് ആ ഒരു ബീച്ചിന് മോസ്റ്റ് ഓഫ് ദ ബീച്ചസിലെ സോയിലിന് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ റെക്ലാം ബീച്ചിലെ ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് നേരെ തിരിച്ച് നമ്മളൊരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് നമ്മൾ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം നമ്മൾ അവിടെ നിന്ന് നേരെ റോട്ടറുവ വന്നു. റോട്ടറുവയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിൻ്റെ കുറേ പരിമിതികളുണ്ട്. കാരണം നമുക്ക് ഷെറിന് ആക്ച്വലി കുറച്ച് ദിവസങ്ങളെ ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഷോർട്ട് ടൈമിൽ നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കിയത്. അതായത് മാക്സിമം സ്ഥലങ്ങളിലേക്ക് പോയി അവിടെയുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മൾ റോട്ടറുവയിലെ ഭാഗത്ത് കൂടുതലും ഈ മാവോറികൾ കുറേ പേരുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തത് ആ മാവോറി വില്ലേജസും പിന്നെ ജിയോ തെർമൽ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി നന്നായിട്ട് സ്ഥലങ്ങൾ കണ്ടു. അല്ല, ആ മാവോറി വില്ലേജസൊക്കെ ഭയങ്കര ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പിന്നെ അവരുടെ ഈ പറഞ്ഞ ഡാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഈവൻ ജിയോ തെർമൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു ജിയോ തെർമൽ. കാരണം ഞാൻ ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം ഒരു ഫസ്റ്റ് ടൈമാണ് ജിയോ തെർമൽ ആക്ടിവിറ്റി ഉള്ളൊരു സ്ഥലത്ത് പോകുന്നത്, ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉള്ള സ്ഥലത്ത് പോകുന്നത്. ഞാൻ അതിനു മുമ്പ് ഞാൻ അസർബൈജാനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അസർബൈജാനിൽ ഞാൻ ഇതിൻ്റെ ഒരു വേറെ വേർഷൻ കണ്ടിട്ടുണ്ട്. ഞാൻ അസർബൈജാനിൽ പോയ സമയത്ത് അവിടെ മഡ് വോൾക്കാനോ കണ്ടിട്ടുണ്ട്. ആ മഡ് വോൾക്കാനോയും ആക്ച്വലി ജിയോ തെർമൽ ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമാണ്. പക്ഷേ അതിനെപ്പോലെ തന്നെ വേറൊരു ഡിഫറെൻ്റ് ടൈപ്പായിരുന്നു ഇവിടുത്തെ ഒരു ജിയോ തെർമൽ ആക്ടിവിറ്റീസ്. അത് ഭയങ്കര അനുഭവമായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ റോട്ടറുവയിൽ നമ്മളൊരു ദിവസം സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് ഡേ നമ്മൾ ടൗപോയിൽ പോയിട്ട് നമ്മൾ ഹുക്ക ഫോൾസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ടൗപോ ലേക്കിൻ്റെ സൈഡിൽ കുറച്ച് നേരം ഞങ്ങൾ ഒന്ന് കറങ്ങി. അതിനുശേഷം ഞങ്ങൾ അവിടെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. ഞാൻ പോയ സമയത്ത് ഞാൻ ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനങ്ങളും എല്ലാമായിട്ടാണ് പോയത്. അപ്പം എല്ലാ പാത്രങ്ങളും എല്ലാ ഭക്ഷണത്തിൻ്റെ എല്ലാ സാധനങ്ങളും അരി മുട്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു.
വളരെ കോസ്റ്റ് എഫക്റ്റീവ് ട്രിപ്പാക്കി.
ആ കോസ്റ്റ് എഫക്റ്റീവ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ അത്രയും നടന്നില്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് നല്ലതായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ആ സൈഡിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ആ ഈ ടൗപോലേക്കിൻ്റെ അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മീൻ പിടിക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ ന്യൂസിലാൻഡിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ വീഡിയോസൊക്കെ കാണുമ്പം കൂടുതൽ ആൾക്കാരും ഈ ഫിഷിങ്ങും ഇങ്ങനത്തെ ഈ വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര താല്പര്യമാണ്. ഈവൻ അഡ്വെഞ്ചറസ് ആയിട്ട് കുറേ സ്ഥലങ്ങൾ പോകണമെന്നും. അപ്പം അങ്ങനെയാണ്. അപ്പം ടൗപ്പോ നമ്മൾ കുറച്ചൊന്ന് കറങ്ങി, ടൗപ്പോ ലേക്കൊക്കെ കണ്ടു. പിന്നെ അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ഞങ്ങൾ വണ്ടി ഓടിച്ച് നേരെ വെല്ലിംഗ്ടൺ വന്നു. വെല്ലിംഗ്ടണിൽ സ്റ്റേ ചെയ്തു.
I don't know. പാടി സ്തുതിക്കാം. കണ്ണു
വെല്ലിംഗ്ടണിൽ അന്ന് കുറേ നൈറ്റ് ലൈഫൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഞാൻ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു നൈറ്റ് ലൈഫ് സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്തത് ഈ ഇവിടെയാണ് വെല്ലിംഗ്ടണിലാണ്. ഞാൻ ന്യൂസിലാൻഡിൽ വന്ന ഒരു ഫസ്റ്റ് വീക്ക് എനിക്ക് ഡിപ്രഷൻ ആയി പോകുന്ന എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ദുബായിൽ നിന്ന് വന്നിട്ടില്ല,
ക്രൈസ്റ്റ് ചർച്ച് വന്നതിന് ശേഷം വന്നപ്പോൾ ഇവിടെ ഒരു അഞ്ചരയ്ക്ക് ശേഷം ഒരു മനുഷ്യനെ കാണാനില്ല. ഞാൻ നോക്കുമ്പോൾ ഇവിടെ വെളിയിലൊന്നും ഒരു ബിൽഡിങ്സ് ഇല്ല, ആൾക്കാരില്ല, വണ്ടികളില്ല, മൊത്തത്തിൽ ഭയങ്കര നിരാശയായിരുന്നു.
ദുബായ് പോലെയായിരുന്നു വന്നിട്ട് പോയത്.
അപ്പം അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓക്ലൻഡിൽ ചെന്നപ്പോഴും വെല്ലിംഗ്ടൺ വന്നപ്പോഴും സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി അനുഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു പഴയ മെമ്മറീസൊക്കെ ഓർക്കാൻ പറ്റി. എനിവേസ് അപ്പം അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ വെല്ലിംഗ്ടൺ നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു. വെല്ലിംഗ്ടണിൽ നമ്മൾ അധികം കുറേ സ്ഥലങ്ങൾ കണ്ടില്ല, ജസ്റ്റ് ഒരു കുറച്ചൊരു മൗണ്ടൻ ടോപ്പിൽ പോയിട്ട് നമ്മൾ ആ സിറ്റി വ്യൂ ഒക്കെ ഒരു നൈറ്റിൽ പോയി കണ്ടു ജസ്റ്റ്. പിന്നെ അടുത്ത ദിവസം നമ്മൾ നേരെ ഫെറി എടുത്തു. ഫെറി സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഫെറി ജേണി നല്ല രസമായിരുന്നു. ഫുൾ ആ ഒരു ആ കടലിടുക്ക് കൂടെ പോകുന്നതൊക്കെ നല്ല രസമായിരുന്നു. ഈവൺ ആ ഒരു മൗണ്ടൻസിൻ്റെ ഭംഗി, ആ ഒരു ഞങ്ങൾ മോർണിംഗ് ടൈമിലാണ് ട്രാവൽ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് ആ സൺറൈസൊക്കെ ആ മൗണ്ടൻസിലേക്ക് വീഴുമ്പോൾ ഉള്ള ഒരു ലൈറ്റ് ഗ്രീനൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിക്ടണിലെത്തി. പിക്ടണിൽ നിന്ന് നമ്മൾ നേരെ നെൽസണിലേക്ക് ഡ്രൈവ് ചെയ്തു. നെൽസണിൽ സ്റ്റേ ചെയ്തു. നെൽസണിൽ നിന്ന് നമ്മൾ വേറൊരു ഒരു ഒരു നമ്മുടെ നോർത്ത് അല്ല സൗത്തിൻ്റെ ഒരു ചെറിയൊരു ട്രിപ്പുണ്ട്. ഒരു വെസ്റ്റേൺ ടോപ്പിൽ ഒരു ഒരു ടിപ്പ് പോയിന്റ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ വിൻഡോസിൻ്റെ വാൾപേപ്പറൊക്കെ എടുത്തൊരു ഫോട്ടോ എടുത്തൊരു സ്ഥലമുണ്ട്. ഞാൻ ആ ഒരു സ്ഥലം ഫരാരിക്കി ബീച്ച് എന്നാണ് എൻ്റെ പേര്. ആ ഒരു ഫരാരിക്കി ബീച്ച് അത് തന്നെ അത് അത് കാണാൻ വേണ്ടി മാത്രം നമ്മളൊരു 3.5 മണിക്കൂർ 4 മണിക്കൂറോളം നമ്മൾ അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്തു. ഈ പോയ വഴിക്ക് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല, ഒരു വണ്ടി പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം വളരെ ഓഫ് റോഡിങ് ആയിട്ടുള്ള ലൈക്ക് റോഡ്സ് പോലും ഉണ്ടായിരുന്നില്ല. അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓഫ് റോഡ് കാറുകൾ മാത്രമേ പറ്റുള്ളൂ എന്ന്. പക്ഷേ നമ്മളതൊന്നും നോക്കിയില്ല. നമുക്ക് ഈ സ്ഥലം കാണണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ട് നമ്മൾ നേരെ ഫരാരിക്കി ബീച്ചിലേക്ക് പോയി. അവിടെ ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ആ പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു കിഡിലും കഫേ ഉണ്ടായിരുന്നു. ആ ഒരു കഫേയും സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ചെറിയ ഭക്ഷണം കഴിച്ചു കുറച്ച്. പിന്നെ ഈ ഫരാരിക്കി ബീച്ച് ഈ ഒരു ഫുൾ പിക്ചറസ്റ്റിക് സ്പോട്ട് കാണാൻ വേണ്ടി നമുക്കൊരു 20-25 മിനിറ്റ്സ് നടക്കണം. അപ്പം മലകളിലൂടെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ആ ഒരു ഫരാരിക്ക് ബീച്ച് നമ്മൾ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു 1-2 ആൾക്കാരേ ഉള്ളൂ, അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല. അത്രയും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഒരു ബീച്ചാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അവിടെയാണ് നമ്മുടെ ആ ഒരു വിൻഡോസ് വാൾപേപ്പറിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്ന സ്പോട്ട്. പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ച് നേരെ നെൽസണിൽ നിന്ന് ഞങ്ങൾ ഗ്രേമോത്തിലൊരു ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഗ്രേമോത്തിൽ ആ അക്കോമഡേഷൻ നമ്മൾ ഫോക്കസ് ചെയ്ത് ട്രാവൽ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഞാൻ വെസ്റ്റ് കോസ്റ്റിലേക്ക് ട്രാവൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു ഒന്നും പറയാൻ പറ്റില്ല എനിക്ക്. അത്രയും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കംപ്ലീറ്റ് കാടുകളും മരങ്ങളും, അത് ഞാൻ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ടൈപ്പ് മരങ്ങളും ഇലകളും ഒക്കെ. പിന്നെ പോകുന്ന വഴികളിലൊക്കെ കുറേ നല്ല സ്പോട്സ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഈ ലുക്ക് ഔട്ട് പോയിൻറ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നിർത്തി ഫോട്ടോ എടുത്തു. പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നിയത് ഇവിടെ അത്യാവശ്യം വേണ്ടതൊരു ഡ്രോണാണ്. ഈ ഡ്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക ഒരു എയർ വ്യൂ നമുക്ക് കിട്ടും. ആ ഒരു വ്യൂ കിട്ടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഇവിടുത്തെ ആ ഒരു ഒരു ഭംഗി കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ സാധാരണ പോലെ ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും നമുക്ക് അത്രയും ഭംഗി കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ട്രാവലിൽ എനിക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മൾ പല ലുക്ക് ഔട്ട് പോയിൻറ്സും പല സ്ഥലങ്ങളും നമ്മൾ കണ്ട് നമ്മൾ ഗ്രേമോത്ത് ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമുക്ക് സത്യം പറഞ്ഞ ഒരു മോശം അനുഭവം ഉണ്ടായി. അതായത് നമ്മൾ അവിടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്ത സ്ഥലത്ത് 8:00 മുമ്പ് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് ചെന്നപ്പോഴത്തേനും നമ്മൾ 11 മണി കഴിഞ്ഞു. നമ്മൾ ഈ ഒരു അക്കോമഡേഷൻ ഉള്ള ആൾക്കാരെ വിളിക്കുന്നുണ്ടായിരുന്നു, ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ കോൾ ചെയ്യാൻ. പക്ഷെ അവരാരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മളൊരു 11 മണിയായപ്പോൾ ചെന്നു. ഞാൻ അവിടെ ചെന്ന് ഒരു 50 കോളുകൾ ഈ ഈ റിസപ്ഷനിൽ നമ്മൾ വിളിച്ചു, അവരാരും ഫോൺ എടുത്തില്ല. അപ്പം നമുക്ക് എവിടെയാണ് കിടന്നുറങ്ങണ്ടേ എന്ത്, കാരണം ഓൾറെഡി ഭയങ്കര ടയേർഡായി. കാരണം നമ്മൾ ഫരാരക്കി ബീച്ചിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5-6 മണിക്കൂറുകളുണ്ട് നമുക്ക് ഈ ഒരു ഗ്രേമോത്തിലേക്ക്. അത്യാവശ്യം നല്ല ലോങ്ങാണ്. അപ്പം ഭക്ഷണവും നമുക്ക് ഈ പോണ വഴിക്ക് എങ്ങും ഭക്ഷണം കഴിക്കാനുള്ള സ്പോട്ടുകളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഭക്ഷണവും കാര്യങ്ങളൊന്നും നമുക്ക് അത്രയും പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് എവിടെ വെച്ച് നമ്മൾ കുറച്ച് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചല്ലാതെ നമ്മൾ ട്രാവലിംഗ് ടൈം അധികം കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഗ്രേമോത്ത് നമ്മൾ ആ ഒരു അക്കോമഡേഷൻ നമുക്ക് അവർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ പോയ വഴിക്കൊരു പോലീസുകാരെ കണ്ടു. ഈ പോലീസുകാരെ ഞാൻ കയ്യാണി ചേർത്തി. അപ്പോൾ അവർ കുറച്ച് വേറെന്തോ പ്രശ്നമാണെന്ന് വെച്ചിട്ട് അവരെൻ്റെ പുറകെ വന്ന് ലൈറ്റൊക്കെ ഇട്ട് നിർത്തി. അങ്ങനെ അവർ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണ് കാര്യം എന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ഇത് ചെയ്തില്ല. അപ്പോൾ അവർ എന്തോ ആരൊക്കെ വിളിച്ചിട്ട് അവർ ഈ ഓണർ ഈ ഗ്രേമോത്തിലെ അക്കോമഡേഷൻ്റെ ഓണറിനെ അവർ വിളിച്ചെഴുന്നേ വെച്ചു രാത്രി. അപ്പോഴത്തേന് 12 മണിയൊക്കെ ആയി. അങ്ങനെ അവസാനം ഈ അക്കോമഡേഷൻ്റെ ഓണർ എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അങ്ങോട്ടേക്ക് ചെല്ലോളം പറഞ്ഞു. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് അവിടെ ചെന്ന് ഈ അക്കോമഡേഷൻ്റെ ഓണർ ഞങ്ങളുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി. അങ്ങനെ ഞങ്ങളെ സത്യം പറഞ്ഞാൽ പിന്നെ ഞങ്ങളവിടെ സ്റ്റേ ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അപ്പുറത്ത് ഹോക്കി ടിക്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഞങ്ങൾ അവിടെ ഒരു BP പമ്പിൽ കയറി കിടന്നുറങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ വനാക്ക വന്നു. വനാക്ക ഭയങ്കര ഒരു രസമായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ട്. അതിനുശേഷം നേരെ ക്യൂൻസ്റ്റൗണിൽ ഒരു അക്കോമഡേഷൻ എടുത്തു. അവിടെ ഒരു 2 ഡേയ്സ് ഉണ്ടായിരുന്നു. ഒരു 1 ഡേ ഞങ്ങൾ അവിടുന്ന് മിൽഫോർഡ് സൗണ്ട് പോയി. മിൽഫോർഡ് സൗണ്ടും അടിപൊളിയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 100+ വാട്ടർഫോൾസ് അറ്റ് എ ടൈം നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്നൊരു ഭയങ്കര അനുഭവമായിരുന്നു അത്. ഈവൻ ഞാൻ മിൽഫോർഡ് സൗണ്ടിൽ നമ്മൾ ക്രൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് മിൽഫോർഡ് സൗണ്ട് ആ ക്രൂസിൻ്റെ ആ ഒരു സ്ഥലം വരെ എത്തുന്ന വരെയുള്ള കാഴ്ചകൾ ഭയങ്കര രസമായിരുന്നു. അവിടെ വരുന്ന എത്തുന്ന വരെയുള്ള കാഴ്ചകളിൽ പോലും ഈ പറഞ്ഞ വാട്ടർഫോൾസ് എല്ലാം നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും. ക്രൂസിൽ മാത്രമല്ല, അപ്പം അത്രയും നമുക്ക് ആ വെറുതെ ഒരു ക്രൂസിൽ പോവാതെ തന്നെ ആ ഒരു ഡ്രൈവിൽ തന്നെ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മിൽഫോർഡ് സൗണ്ടിൽ നിന്ന് അപ്പോൾ അവിടെയൊക്കെ ആയപ്പോൾ തന്നെ അത്യാവശ്യം ഞങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായി. പിന്നെ ഷെറിനെ തിരിച്ചു പോകേണ്ട ഒരു സമയം കൂടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബ്ലഫും ഡെനഡിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഡെനഡിനും ബ്ലഫും ഞങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട വന്നു. കാരണം ഞങ്ങൾ ഇത്രയും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോൾ തന്നെ അത്യാവശ്യം സമയം കുറേ പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നോർത്ത് ഐലൻഡിൽ കുറച്ച് സമയം കൂടുതൽ വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സൗത്ത് ഐലൻഡ് നമുക്ക് പെട്ടെന്ന് കുറച്ചൊന്ന് ഷോർട്ടാക്കേണ്ട വന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ക്യൂൻസ്റ്റൗണിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ ക്രൈസ്റ്റ് ചർച്ച് വന്നു. ക്രൈസ്റ്റ് ചർച്ചിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. കാരണം ക്രൈസ്റ്റ് ചർച്ച് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് ഷെറിനെ കുറച്ച് ക്രൈസ്റ്റ് ചർച്ച് കുറച്ച് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ച് കുറേയൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ അക്രോവ കൊണ്ടുപോയി. അക്രോവ കൊണ്ട് നേരെ തിരിച്ച് പുള്ളിക്കാരനെ ഹോട്ടലിൽ ഉണ്ടാക്കി. പുള്ളിക്കാരനെ അടുത്ത ദിവസം കയറിപ്പോയി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു 5000+ കിലോമീറ്റേഴ്സിൻ്റെ ഒരു അടിപൊളി ജേണി എന്ന് പറഞ്ഞാൽ.
അതായത് 5000 kilometers 10 days കൊണ്ട് ട്രാവൽ ചെയ്താണ് ഇപ്പോൾ 16 minutes 24 seconds കൊണ്ടും പറഞ്ഞ് തീർത്തിട്ടുള്ളത്.
എനിക്ക് തോന്നുന്നു ഞാൻ കലണ്ടറിൽ നോക്കുമായിരുന്നു അടുത്ത് എപ്പോഴാണ് 12 ദിവസം അടുപ്പിച്ച ലീവ് എടുക്കാൻ പറ്റുന്നത്. വളരെ മനോഹരമായിട്ട് പറഞ്ഞു പല കാര്യങ്ങളും, അത് നമ്മൾ അറിയത്തില്ലാത്ത പല കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് ഒരു ട്രിപ്പ് പോകാൻ തോന്നുന്ന വിധത്തിലായിരുന്നു എക്സ്പ്ലനേഷൻ. അടിപൊളി. അപ്പോൾ 12 ദിവസം കൊണ്ട് ഇത്രയും കറങ്ങാം എന്നുള്ളത് മനസ്സിലായി.
ഓക്കെ അജിൻ, അപ്പോയിന്റഡ്.
ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
ദിസ് ഷോ ഇസ് പ്രൗഡ്ലി സ്പോൺസർഡ് ബൈ വിബിൻ വർഗീസ് ഫ്രം ഈസി സ്ട്രീറ്റ് മോർഗേജസ്. യുവർ മോർഗേജ് മെയ്ഡ് ഈസി.
ദിസ് പ്രോഗ്രാം ഇസ് സ്പോൺസർഡ് ബൈ ഫേൺലോ. ദ ടീം ഹാവ് യു കവേർഡ് വിത്ത് ഓണസ്റ്റി, ഇന്റഗ്രിറ്റി ആൻഡ് എക്സ്പീരിയൻസ്.
ഇഫ് യു ആർ ലുക്കിംഗ് ടു സെൽ ഓർ ബൈ പ്രോപ്പർട്ടി, കോൺടാക്ട് ജിബി തോമസ്, റേവൈറ്റ് മെട്രോ.
വെൽക്കം ബാക്ക്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മൂവി റിവ്യൂസ് ചെയ്താലോ. അപ്പം ഞാൻ കണ്ട ഒരു മൂവി ഗരുഡനാണ്, നമ്മുടെ OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുണ്ട്, ആമസോൺ പ്രൈമിൽ. അപ്പോൾ ഗരുഡൻ ഡയറക്റ്റ് ചെയ്തേക്കുന്ന അരുൺ വർമ്മ ആണ്. പിന്നെ സ്റ്റാറിങ് നമ്മുടെ സുരേഷ് ഗോപി, പിന്നെ ബിജു മേനോൻ, ദിവ്യ പിള്ളെ, പിന്നെ അഭിരാമി സിദ്ദിഖ്. അഭിരാമിയുടെ ഒക്കെ ഒരു കംബാക്ക് ആണ്. നമ്മൾ പണ്ടത്തെ ജയറാമുമായിട്ടുള്ള പടമൊക്കെ കണ്ടിട്ടില്ലേ, ലൈക്ക് അതൊക്കെ അഭിരാമി. പിന്നെ ഇല്ല, ആളുടെ പേഴ്സണൽ കാര്യങ്ങൾക്കായിട്ട് മൂവ് ചെയ്തു പിന്നെ വന്ന് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടു. എനിക്കൊരു അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് അല്ലേ പറയുന്നത്. അപ്പം എനിക്കിഷ്ടമായി. നമുക്ക് എന്നാ പറയുന്നേ, വില്ലനെയൊക്കെ നമുക്കൊരു ഡൗട്ട്ഫുൾ ആണ്, ആളാണോ അല്ലയോ എന്നൊക്കെ.
യെസ്, അതെനിക്ക് ത്രില്ലർ ജോണറിലുള്ള മൂവിയാണ്.
അതെ,
സുരേഷ് ഗോപി, ബിജു മേനോൻ രണ്ടുപേർക്കും എനിക്കൊന്ന് ഈക്വലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള. ഇപ്പം എനിക്കന്ന ഒത്തിരി മൂവീസിലും വില്ലൻ നായകൻ അങ്ങനെ ഒരു ഡിഫറൻഷ്യേഷൻ ഇല്ല. ഇപ്പം ഇപ്പോൾ എല്ലാ, എനിക്കൊന്ന് ഒരുവിധം മലയാളത്തിലെ എല്ലാ നായകന്മാർക്കും വില്ലൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നല്ലൊരു ത്രില്ലർ ജോണറിലുള്ള ഒരു മൂവിയാണ്. എനിക്കൊന്ന് ഇത് മൂവി ചെയ്തേക്കുന്നത്, ഇതിനു മുമ്പ് ചെയ്തേക്കുന്നതും അഞ്ചാം പാതിരയൊക്കെ ചെയ്ത
എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സെയിം അവരുടെ ആ ടീം അതിൽ ഇൻവോൾവ് ആണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്.
അഞ്ചാം പാതിരയുടെ ഡയറക്ടറാണ് അതിന്റെ സ്ക്രീൻ പ്ലേ എന്താ ചെയ്തേക്കുന്നത്, നിതിൻ മാനുവൽ.
അതന്നെ, യെസ്, ദാറ്റ്സ് റൈറ്റ്.
അപ്പോൾ അതുപോലെ ഒരു ഒരു നല്ലൊരു ത്രില്ലർ മൂവിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ചബിൾ മൂവിയാണ്.
പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് പോയി കണ്ടൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാണ് ഫാലമി. എനിക്കത് കാണുമ്പോൾ എപ്പോഴും ഫാമിലി എന്ന് പറയാൻ തോന്നും, പക്ഷേ ഫാലമി. അത് നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഡിസ്നി ഹോട്ട് പ്ലസ് അല്ല ഹോട്ട്സ്റ്റാർ പ്ലസ്സിൽ വന്നിട്ടുണ്ട്. ഫോർ ഷുവർ ആ പേര് പറയണ പോലെ തന്നെ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. അതിൽ നല്ല തന്നെ ഒരു കാസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ജഗദീഷിൻ്റെ ഒരു ഐ ഫീലൊക്കെ ഈ അടുത്ത് വന്ന നല്ലൊരു റോളാണ് കൊടുത്തിരിക്കുന്നത്. വളരെയധികം നമ്മുടെ വീട്ടിലെങ്ങനെ ഒരു അപ്പൻ, എങ്ങനെ നമ്മുടെ നാട്ടിലൊരു അപ്പൻ വീട്ടിലെങ്ങനെ ഉണ്ടാവോ, അതിൻ്റെ എല്ലാം വക എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. എഗെയിൻ ഫാദർ സൺ ഫാമിലി റിലേഷൻഷിപ്പ് അതൊക്കെ കാണിച്ചു
പോകുന്ന ഒരു യാത്ര പോകുന്നതും അങ്നെ ഒരു മൂവിയാണ്.
കുറേ നർമ്മമുണ്ട്
അതിൻ്റെ അകത്ത്.
മാത്രമല്ല അതിൽ പറഞ്ഞു പോണ കഥയിൽ നമ്മൾ ടച്ചിങ് ആയ പല കാര്യങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. സോ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വർത്ത് എ വാച്ച്. എന്തായാലും ഇപ്പൊ നമുക്കിപ്പോ സ്കൂൾ ഹോളിഡേസും വർക്ക് ഹോളിഡേസും ഒക്കെ ആണല്ലോ ക്രിസ്മസ് ടൈം.
അത് ഞങ്ങൾ തിയേറ്ററിൽ കണ്ടാണ്. പക്ഷെ എനിക്ക് ബേസിലിൻ്റെ ഒരു പടത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി എപ്പോഴും ഉണ്ടാവും. പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു പൈസ പോയി തോന്നില്ല. സോ ഡെഫിനറ്റ്ലി വാച്ചബിൾ മൂവിയാണ്.
അതെ, റിയൽ ലൈഫുമായിട്ട് നമുക്ക് ബന്ധം ബന്ധിക്കാൻ പറ്റും, ലൈക്ക് അല്ലേ, ബന്ധം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇഷ്ടപ്പെടും. ആ ഒരു സിമ്പിൾ മൂവിയാണ്, പക്ഷെ വളരെ ഒരു രസകരമായ രീതിയിലാണ് ആ കഥകൾ പറയുന്നത്.
എക്സാക്ട്ലി.
അപ്പം
അതെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കണ്ട സിനിമകൾ.
അതുപോലെ തന്നെ എനിക്ക് നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് കാണാൻ പറ്റിയ ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള മൂവികൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മളോട് പറയാ. അതുപോലെ തന്നെ അങ്ങനെ കാണാൻ പറ്റിയ ഏതെങ്കിലും മൂവി നമുക്കറിയാമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നതും നല്ലതായിരിക്കും. കാരണം ഇപ്പൊ ഹോളിഡേ ആണല്ലോ ആൾക്കാർക്ക് കാണാൻ വേണ്ടി.
ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു മൂവിയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഈ അടുത്ത് ഞാൻ കണ്ട നെറ്റ്ഫ്ലിക്സിലാണ് നോ വെയർ എന്ന് പറഞ്ഞിട്ട്. അതൊരു സ്പാനിഷ് മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷിൽ ഡബ് ചെയ്തിട്ടാണ്. അത് ഒരു സ്പെഷ്യൽ ടൈപ്പ് സാധനമാണ് അത്. അത് ഒരു സർവൈവൽ ത്രില്ലർ എന്നാണ് പറയാൻ. അത് എൻ്റെ തുടക്കം കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നി. പക്ഷേ സംഭവം അതിലെ കാസ്റ്റ് ഒരു പെണ്ണ് ഒരു കണ്ടെയ്നറിൽ പെടുന്നതാണ്, മൈഗ്രേറ്റ് ചെയ്യണം ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം പല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ആ ഷിപ്പിംഗ് കണ്ടെയ്നർ ഷിപ്പിൽ പോണത് ഷിപ്പിംഗ് ആ കണ്ടെയ്നർ വീഴുമ്പോൾ കണ്ടെയ്നർ വലിയൊരു കടലിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ പുള്ളിക്കാരി പെട്ടുപോകും. അതിൻ്റെ ഉള്ളിൽ തന്നെ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്, കൊച്ചിനെ ഡെലിവറി ചെയ്യുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതൊരു 12 ദിവസമാണ് ആ കണ്ടെയ്നറിൽ കിടക്കുന്നത്. അതൊരു ഭയങ്കര ഒരു ടച്ചിങ് മൂവിയാണ്. അത് ഏറ്റവും അവസാനം അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെ ഇരിക്കുന്നത്. അതൊരു സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു അടിപൊളി മൂവിയാണ് നോവെയർ. നെറ്റ്ഫ്ലിക്സിലുണ്ട് ഇപ്പോൾ.
ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മൂവി നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ ത്രില്ലർ ഇതിലുള്ള ഒരു മൂവിയാണ്, അപ്പോൾ അതും കാണുക.
പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ ആക്ച്വലി വെയ്റ്റിംഗ് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്യുമെൻ്ററി സ്കൂൾ കാണുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികൾക്ക് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി റിലേറ്റബിൾ ആയിരിക്കും. അതിൻ്റെ പേര് കറി ആൻഡ് സൈനൈഡ് എന്നാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്തായിരിക്കും. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞ പോലെ ദ ജോളി ജോസഫ് കേസാണ്. സോ അത് എന്നാ റിലീസാവണേന്ന് വെച്ചാൽ 22nd December നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവാൻ പോകുന്നത്. സോ ഞാൻ എന്തായാലും അത് കാണുന്നതായിരിക്കും.
ഓ, ക്രിസ്മസിന് കാണാൻ പറ്റിയ സാധനം തന്നെ
കാണുന്നത് കൊണ്ട് ഭാര്യമാരൊക്കെ കാണുമ്പോൾ പേടിച്ച് മനസ്സിലായോ? നമ്മൾ അധികം ആൾക്കാർ ഭാര്യമാരെ കാണിക്കാതെ നോക്കുന്നതാണ് ബെറ്റർ. കറി ആൻഡ് സൈനൈഡ്.
എനിക്ക് കുഴപ്പമില്ലട്ടോ,
ഈ രണ്ടുപേർക്ക് പിന്നെ ആർക്കാണ് ഇവിടെ കുഴപ്പം.
അപ്പൊ എനിക്ക് തോന്നുന്നു അത് നമ്മളൊന്ന് വാച്ച് ചെയ്യുന്ന നല്ലതായിരിക്കും. എന്തൊക്കെയാണ്
സ്ട്രാറ്റജീസ്
എടുക്കേണ്ടത്, എല്ലാവർക്കും അറിയാൻ ഒരു കേസായിരിക്കും. ജോളി ജോസഫ് ആളിപ്പോ ജയിലില് കുക്കിംഗ് ഒക്കെ ആയിട്ട്
പിന്നെ 22nd വേറൊരു മൂവി ഇറങ്ങുന്നില്ലേ, നേര്. 22nd ആണോ
ഒരു വെയിറ്റഡ് മൂവിയാണ്. നമ്മുടെ ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ.
അപ്പൊ അത് ഹോയറ്റ്സിൽ 29-ാം തീയതിയാണ് ന്യൂസിലൻഡിൽ റിലീസ് ആവുന്നുണ്ട്. സോഫാർ ഞാൻ ഹോയറ്റ്സിൽ നോക്കിയപ്പം അത് കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ത്രില്ലർ വന്നിരിക്കുകയാണ്.
അപ്പൊ അത് ടിക്കറ്റ് ഇപ്പൊ എടുക്കാൻ പറ്റുമോ?
ടിക്കറ്റ് അവൈലബിൾ ആയിട്ടില്ല, ഇല്ല ടിക്കറ്റ് അവൈലബിൾ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കിയപ്പോ അപ്കമിങ് മൂവീസിനകത്തുണ്ട്, പക്ഷെ ടിക്കറ്റ്സ് കാണിക്കുന്നില്ല.
അപ്പം എഗൈൻ നമ്മുടെ ദൃശ്യം അതൊക്കെ നമുക്ക് അറിയാലോ, അതുപോലെ തന്നെ.
പക്ഷെ അതിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ ആള് പറയുന്നത്, ജിത്തു ദോസ് പറയുന്നത്, ഇതൊരു ത്രില്ലർ മോഡിലുള്ള മൂവിയാണെങ്കിൽ ഒരു ഡ്രാമ സെറ്റപ്പാണ്, കോർട്ട് റൂം ഡ്രാമയാണ്, അതിനകത്ത് ട്വിസ്റ്റുകളോ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ദൃശ്യം 2 ഇറങ്ങിയപ്പോഴും അളവ് തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ട്വിസ്റ്റുകളൊന്നും ഇല്ല, ബേസിക്കലി ഒരു കോർട്ട് റൂം ആണ് ആൾ ഉദ്ദേശിക്കുന്നത്, ആ കോർട്ട് റൂമിലുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഒരുവിധം എല്ലാം അറിയാം, പ്ലസ് ഇനി ആ കോർട്ട് റൂമിൽ എന്താണ്, എങ്ങനെയാണ് ആ കേസിൻ്റെ ഒരു വിചാരണ ശരിക്കുള്ള ഇതിൽ നടക്കുന്ന, ഒരു 70% എങ്ങനെയാണ് ഒരു കോർട്ട് റൂം റൺ ചെയ്യുന്നുള്ളതാണ് ആൾ ആ മൂവിയിൽ എടുത്തിരിക്കുന്നത്. But again, it's Jitu Joseph and Mohanlal. So
wait and watch.
Yeah, wait for the magic to happen.
So, we've been talking about the time. So, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോട്ട് പോവുക. ആൻഡ് നോ വാട്ട് ഇസ് റിക്വയർഡ്. സിമ്പിളാണ്, എന്താണ് ക്രിസ്മസ് തീമിലൊരു ഫോട്ടോ ഇടുക. കട്ട് ഓഫ് ടൈം 31st December ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ക്രിസ്മസിന് എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ടേക്ക് എ ഫോട്ടോ, പുട്ട് ഇറ്റ് ഇൻ, മോസ്റ്റ് ലൈക്സ് ആൻഡ് ഷെയർസ് ഗെറ്റ്സ് വിൽ ബി ദ വിന്നർ.
യാ, അപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് ട്രീ പിള്ളേരുടെ കൂട്ടത്തിലുള്ള ഫോട്ടോയോ അങ്ങനെയുള്ള എന്ത് ഫോട്ടോസും ഇട്ട് കഴിഞ്ഞാൽ, യാ,
വേറെ ഫോട്ടോ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുവരരുത്.
AI ഫോട്ടോസ് ഒന്നും AI ഒന്നും സ്വീകരിക്കുന്നതല്ല.
ഫോട്ടോസ് ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങളെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് കൊച്ചുകൂടി റോ റിയൽ പിക്ചർ ആയിരിക്കുമല്ലോ.
ആൻഡ് ബി ക്രിയേറ്റീവ്, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. എന്ന് വെച്ചാൽ ബോക്സിന്റെ ഫോട്ടോ എടുത്തിട്ട്
ഔട്ട്സൈഡ് ബോക്സിന്റെ ഫോട്ടോയും
വല്ലാത്ത ചളിയായി പോയി, സോറി. അപ്പോൾ എനിവേയ്സ്, അങ്ങനെ നമസ്തേ കേരള ടീമിൽ നിന്ന് എല്ലാവർക്കും ഒരു മേരി ക്രിസ്മസ്
ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓൾ ഓഫ് അസ് സൈനിങ് ഓഫ്.
സൈനിങ് ഓഫ്.
സീ യു ഗൈസ് നെക്സ്റ്റ് ഇയർ.